നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കൊറോണ വൈറസ് ബാധ പ്രായമേറിയവർക്കാണ് കൂടുതൽ അപകടകരമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ടുതന്നെ 70 വയസ്സിന് മുകളിൽ പ്രായമായവർ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നതും. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലുള്ള പ്രായമായവരും സന്ദർശകരായ മാതാപിതാക്കളും ആരോഗ്യ സംരക്ഷണത്തിനായി എന്തൊക്കെ ചെയ്യാം? ഇവരുടെ കൈവശമുള്ള മരുന്നുകൾ തീർന്നു പോയാൽ ഇവർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനായി കാൻബറയിൽ ജെറിയാട്രീഷ്യനായ ഡോക്ടർ അനിൽ പാറമടത്തിൽ ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ അനിൽ പാറമടത്തിൽ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സെൽവി, കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
ഡോക്ടർ, ഈ കൊറോണ വൈറസ് രോഗം എല്ലാവരെയും ഇപ്പോൾ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്, പ്രത്യേകിച്ചും പ്രായമായവരെ. കാരണം പ്രായമേറിയവർക്കാണ് അപകടകരമായ രീതിയിൽ ഈ രോഗം പിടികൂടാൻ സാധ്യതയുള്ളതെന്നാണല്ലോ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിൽ ഇത് അപകടകരമായി ബാധിക്കാമെന്ന് പറയാൻ കാരണം?
ഈ ഒരു വൈറസ് എല്ലാവരെയും എഫക്ട് ചെയ്യും. പക്ഷെ മിക്ക ആൾക്കാരിലും ഈ അസുഖം കോവിഡ് ആവാതെ, എന്ന് പറഞ്ഞാൽ രോഗലക്ഷണം ആവാതെ, കൂടുതൽ രോഗമില്ലാതെ, മൈൽഡായിട്ടുള്ള കണ്ടീഷനിൽ അത് സാധാരണയായിട്ട് വന്നു പോകും. പ്രായം ഏറിയ ആൾക്കാർ, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ഡയബറ്റീസ്, അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതുള്ള ആൾക്കാരിൽ ഈ രോഗം കുറച്ച് കൂടുതലായിട്ട് ബാധിക്കും. ആ ആൾക്കാരെയാണ് ഒരുപക്ഷെ ആശുപത്രിയിൽ പോകേണ്ടി വരികയും കൂടുതലായിട്ടുള്ള ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റും ആവശ്യപ്പെടുക. കൂടാതെ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് സാധാരണ ആൾക്കാരിൽ നിന്ന് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവരിൽ പ്രായം ചെന്ന ആൾക്കാരിൽ ഈ അസുഖം കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് എല്ലാ പ്രായമുള്ള ആൾക്കാരിലും ഇത് ആ രീതിയിൽ ബാധിച്ചോളാം എന്ന് നിർബന്ധമില്ല. ഓരോ വ്യക്തിയും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ വളരെ അടുത്ത് നമ്മൾ കേരളത്തിലൊരു ന്യൂസ് കേട്ടു, 92 വയസ്സുള്ള ഒരാൾ കോവിഡ് അസുഖം ബാധിച്ച് പരിപൂർണമായിട്ട് സുഖപ്പെട്ട് വന്നുവെന്നും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രോഗം, ഈ വൈറസ് നമ്മളെ ബാധിക്കുമെങ്കിലും അതിനെ എന്ത് രീതിയിൽ റെസ്പോണ്ട് ശരീരം ചെയ്യും എന്നുള്ളത് ഓരോരുത്തരുടെ ശരീരഘടനയും മുമ്പുള്ള ബാക്കിയുള്ള അസുഖങ്ങളനുസരിച്ചിരിക്കും.
ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇവരെയാണല്ലോ കൂടുതലായി അണ്ടർലൈൻ കണ്ടീഷൻ ഉള്ളവരെ, അല്ലെങ്കിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഇവരെ കൂടുതലായി ബാധിക്കാൻ സാധ്യതയുള്ളതെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഇവർ പ്രത്യേകമായി എന്തെങ്കിലും കരുതലുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്? പ്രത്യേകിച്ചും വീട്ടിലൊക്കെയുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർ പുറത്ത് ഇറങ്ങുന്നില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യത, ഇവർക്ക് കിട്ടാനുള്ള രോഗം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ. അപ്പൊ ഇവർ എന്തെങ്കിലും പ്രത്യേകമായ കരുതലുകൾ എടുക്കേണ്ടതുണ്ട്?
ഓക്കെ, ഈ ഒരു അവസരത്തിൽ നമ്മൾ പണ്ട് പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യം, ഒരു രോഗത്തിനെ പ്രതിരോധിക്കുന്നതാണ് ആ രോഗത്തിനെ ചികിത്സിക്കുന്നതിലും ഭേദമില്ല. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് മുമ്പ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അത് ഈ ഒരു അവസരത്തിൽ വളരെ ഉചിതമായിട്ടുള്ളൊരു സന്ദേശമാണ്. നമുക്ക് കഴിയുന്നതും ഈ അസുഖം വരാതിരിക്കാൻ നോക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് ഓരോ ലോക്കൽ ഏരിയയിലും പ്രത്യേകിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം അതാത് റീജൻസിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യാണ് ഏറ്റവും ഉചിതം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മിക്ക ഇൻഫർമേഷൻ പറയുന്നത് വീടുകളിൽ ഇരിക്കുക, പുറത്തു പോകുന്നത് കഴിയുന്നതും കുറയ്ക്കുക, വളരെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം പുറത്തേക്ക് പോവുക. ഇപ്പം നമ്മൾ എല്ലാവരുടെയും വൊക്കാബുലറിയിൽ പുതിയ പുതിയ വാക്കുകൾ വന്നു തുടങ്ങിയിട്ട്, ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, അതേപോലെ ഹാൻഡ് ഹൈജീൻ, അല്ലെങ്കിൽ കൈ കൃത്യമായിട്ട് കഴുകുന്ന, കൈയിൻ്റെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ചുമയ്ക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കോഫ് എറ്റിക്വറ്റ്സ് വേണ്ടത്, ഇത് പല മീഡിയകളിലും ഒരുപാട് വന്നിട്ടുള്ളത്, അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആ വക കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അതുകൂടാതെ പ്രായമായിട്ടുള്ള ആൾക്കാരും ക്രോണിക് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ക്രോണിക് കണ്ടീഷൻസിൽ കുറേയും കൂടി കെയർഫുൾ ആയിരിക്കണം. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് കുറേയും കൂടി നല്ല രീതിയിൽ നോക്കണം. ഇതുവരെ പല, ഇപ്പം ബ്ലഡ് പ്രഷർ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും അതിനോട് കുറച്ചൊരു അലഞ്ഞ അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി അതിനെ കുറേയും കൂടി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അഥവാ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ നല്ലൊരു അവസരമില്ല സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ, അതും ആവശ്യമാണ്. പിന്നെ വേറൊരു ആവശ്യം, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഇനിയിപ്പം ഫ്ലൂ സീസൺ വരാൻ പോവുകയാണ്, ഫ്ലൂവും കൊറോണ വൈറസിൻ്റെ ഇഫക്റ്റും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഇത് കൂടുതലാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫ്ലൂ വാക്സിൻസ് ഓൾറെഡി ഉണ്ട്. അത് കൂടി കൈകാര്യം ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റൻസിറ്റി നമുക്ക് വളരെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും.
ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ പുറത്തു പോയിട്ട് വരുന്ന ഇപ്പൊ ഇവരുടെ മക്കളും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പ്രായമേറിയവരുടെ മക്കളും ഒക്കെ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് കൂടുതലായും ഒരു ഭയമുണ്ട് ഇവര് വഴി ഈ രോഗം മാതാപിതാക്കളിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇതിനായിട്ട് ഇവരെടുക്കേണ്ട എന്തെങ്കിലും പ്രത്യേക കരുതലുകൾ ഡോക്ടർക്ക് പറയാനുണ്ടോ?
പ്രത്യേകിച്ച് കരുതുന്നുണ്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കഴിയുന്നതും മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം വീടുകളിലാണെന്നുണ്ടെങ്കിലും ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇപ്പം ആർക്കും ചുമയോ ജലദോഷമോ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ കഴിയുന്നതും ഇവരിൽ നിന്ന് പ്രായമായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ചുമയ്ക്കുന്ന സമയത്ത് ഒരു തൂവാല ഉപയോഗിച്ച് അതിലേക്ക് ചുമയ്ക്കുക. മാതാപിതാക്കൾക്ക് വേറെ തന്നെ ഒരു പ്ലേറ്റോ അവരുടെ പാത്രങ്ങൾ വേറെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആർക്കെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ, സിംറ്റംസ് ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ പെരുമാറാം. ഇതൊരു വളരെ കൂടുതലായിട്ട് നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഏതെങ്കിലും ചെറിയ ജലദോഷപ്പനിയോ അല്ലെങ്കിൽ ഫ്ലൂ മാറ്റോ സിംറ്റംസ് ഉണ്ടെങ്കിൽ കഴിയുന്നത്ര പേരൻസിന്റെ അടുത്തേക്ക് പോകുന്നത് കുറയ്ക്കും.
70 വയസ്സിന് മുകളിൽ പ്രായമായവർ പുറത്തിറങ്ങരുത് എന്ന് സർക്കാർ കർശനമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യായാമത്തിനായി ഇപ്പൊ ഇവിടെ പാർക്കിലും മറ്റും ഒക്കെ പോവുകയാണെങ്കിലും ഒരു മനസ്സിലൊരു ഭയമുണ്ടാകും. അപ്പോൾ ഇവർക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഇപ്പോൾ ഡയബറ്റീസും മറ്റും ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വ്യായാമം അത്യാവശ്യമാണല്ലോ.
കറക്റ്റാണ്. അത് സർക്കാർ ആ നിർദ്ദേശം വയ്ക്കുന്നത് ഈ ഒരു ഗ്രൂപ്പ് വൈറസ് ബാധിതപ്പെടുകയും ഇതിൽ ഈ കോവിഡ് എന്ന ഡിസീസ് വരികയാണെങ്കിൽ അവരുടെ ഔട്ട്കംസ് ഒരു പക്ഷേ മോശമാകാം. അതുകൊണ്ടാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുൻകരുതലുകൾ നിർദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് പുറത്തേക്ക് പോകരുത് എന്ന് പറയുന്നില്ല. ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അഗെയിൻ ലോക്കൽ ഏരിയയിലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, അഥവാ പുറത്തു പോകാൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ പുറത്ത് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി നടക്കാൻ പോകുന്നത് നല്ലതാണ്. അഗെയിൻ പോകുന്ന സമയത്ത് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് അഥവാ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്ന പലതരത്തിലുള്ള എക്സസൈസുകളുണ്ട്. നമ്മുടെ യോഗ എക്സസൈസ് ഇതിന് വളരെ ഉചിതമായിട്ടുള്ള ഉദാഹരണമാണ്. അത് നമുക്ക് പുറത്ത് പോയിട്ടില്ലെങ്കിലും ചെയ്യാവുന്ന സാധനമാണ്. അതേമാതിരി ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് കൈകാലുകൾ മൂവ് ചെയ്യാം, വെയ്റ്റ്സ് എടുക്കാം. ഒരേ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് മാർച്ചിങ് ഓൺ ദ സ്പോട്ട് എന്ന് പറയാം, ജോഗിങ് ഓൺ ദ സ്പോട്ട് എന്ന് പറയാം. ആ വക കാര്യങ്ങളും ഫിസിക്കലായിട്ടുള്ളത് ചെയ്യാൻ സാധിക്കും. ഇപ്പം വീടിനുള്ളിലാണെങ്കിൽ ഇപ്പം പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും ഇപ്പം പുഷപ്സ് ആണെങ്കിലോ സിറ്റപ്സ് ആണെങ്കിലോ അങ്ങനത്തെ എക്സസൈസുകളൊക്കെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ശാരീരികമായിട്ടുള്ള എക്സസൈസ് കൂടാതെ നമുക്ക് മാനസികമായിട്ടുള്ള ആസ്പെക്ട്സും കൂടി നോക്കേണ്ടതുണ്ട്. ഈ സമയത്ത് പലപ്പോഴും നമ്മൾ മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ സമയമില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ച കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. നമുക്ക് പുസ്തകം വായിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന നമുക്ക് ഹോബീസ് പലതും ഉണ്ടാവും, അത് പല കാരണങ്ങളും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല, അത് വീണ്ടും തട്ടിയെടുത്ത് ചെയ്യാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു ഹോബീസ് ഏറ്റെടുക്കുക, അതുപോലെ ബാക്കി ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒന്നെങ്കിൽ കൂടെ താമസിക്കുന്നവരാകാം, അല്ലാതെ ദൂരെയുള്ളവരാണെങ്കിൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയോ അവരുമായിട്ട് സംസാരിക്കാം. ഒരുവിധം നിവൃത്തി ഉണ്ടെങ്കിൽ കൊറോണയെ കുറിച്ചോ അല്ലെങ്കിൽ കോവിഡിനെ കുറിച്ചോ സംസാരിക്കാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കുറേയും കൂടി ഉചിതമായിരിക്കും. പിന്നെ നമ്മൾ കൂടുതലും ചെയ്തു വരുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ എക്സസൈസസ്, ഈ കാര്യങ്ങളെല്ലാം അത് പലപ്പോഴും ഇൻ്റർനെറ്റിലും വീഡിയോസിലും ഇത് എന്ത് എങ്ങനെ ചെയ്യാമെന്ന് പല വേർഷൻസും ഉണ്ടാവും. അപ്പോൾ അവരവർക്ക് ഉചിതമായിട്ട് ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ഈ ഒരു ആസ്പെക്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ സന്ദർശകരായ നിരവധി മാതാപിതാക്കൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവർക്കും ഇപ്പോൾ രോഗം ബാധിച്ചാൽ ഈ സന്ദർശകരായ മാതാപിതാക്കൾ എവിടെയാണ് പരിശോധനയ്ക്കായി പോകേണ്ടത്?
ഓക്കെ, ഇതിന് രണ്ട് രീതി നമുക്ക് ഇതിനെ വീക്ഷിക്കാം. ഒന്ന്, ആദ്യം നോക്കേണ്ടത് എല്ലാ അസുഖവും കൊറോണ വൈറസ് റിലേറ്റഡ് ആയിക്കൊള്ളണം എന്നില്ല. സാധാരണയുള്ള ഹെൽത്ത് കണ്ടീഷൻസും ഹെൽത്ത് ആ ആസ്പെക്ട്സ് എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ GPs അടുത്ത് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോവിഡ് ഹെൽത്ത് ലൈനിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് കൂടാതെ എല്ലാ പ്രായം ചെന്ന ആൾക്കാരും ഈ അവസരത്തിൽ അവർക്ക് കോവിഡ് വരുന്നതിന് മുന്നേ അവരുടെ ലോക്കൽ ഡോക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ ക്രോണിക് കണ്ടീഷൻസ് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. ഇനി കോവിഡ് ആണ് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊറോണ വൈറസ് ബാധിതയാണോ സംശയമുണ്ടെങ്കിൽ ഓരോ റീജിയനിലും അവരാര് എവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മിക്കതും പബ്ലിക് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെസ്പിറേറ്ററി അസസ്മെന്റ് ക്ലിനിക്സ് ഉണ്ടാവും. ആ സ്ഥലത്താണ് കൊറോണ വൈറസിന് ടെസ്റ്റ് ചെയ്യുന്നത്. ചില ജി പി പ്രാക്ടീസസും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സജ്ജമാണ്. അത് അവരവർ താമസിക്കുന്ന ഏരിയയിൽ ലോക്കലായിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ട് വരുന്നത്.
ഓക്കെ. അപ്പം ഇപ്പൊ ഡോക്ടർ, എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവർക്ക് രോഗം ബാധിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകാം, എങ്കിലും ഇവരുടെ ചികിത്സയ്ക്കായി സർക്കാർ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു പിന്തുണ നൽകുന്നുണ്ടോ?
ഓക്കെ. അത് ഈ പറഞ്ഞ മാതിരി പ്രൊവിഷൻ ഓഫ് കെയർ, ഒരാൾക്കും ആരോഗ്യത്തിന്റെ സംരക്ഷണം നിരസിക്കപ്പെടില്ല. ഏതൊരാൾക്കും വേണ്ട ഹെൽത്ത് കെയർ അവൈലബിൾ ആയിരിക്കും, അവർക്കത് കിട്ടും. ചോദ്യം വരുന്നത് ഇത് ആര് പേ ചെയ്യും എന്നുള്ളതാണ്. അത് ആ വ്യക്തിയുടെ സ്റ്റേറ്റസ് അനുസരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് റെസിഡൻസോ സിറ്റിസനോ ആണെങ്കിൽ അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ ടാക്സ് പേയർ അല്ലെങ്കിൽ നികുതിദായകരാണ് അത് പേ ചെയ്യുന്നത് മെഡിക്കെയർ വഴി. ഇനിയിപ്പം ഓവർസീസ് വിസിറ്റർ ആണെങ്കിൽ അത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലോസും കണ്ടീഷൻസും അനുസരിച്ചിരിക്കും. അവരവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സമ്പർക്കം പുലർത്തി അവരുടെ കണ്ടീഷൻ നോക്കേണ്ടതാണ്. ഒരു സാധ്യതയുള്ളത് മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് ആൾക്കാരും പാൻഡമിക്സിനെ ഒരു പക്ഷേ എക്സ്ക്ലൂഡ് ചെയ്തേക്കാം. അതുകൊണ്ട് അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ മുൻകൂട്ടി കോൺടാക്ട് ചെയ്യാണ് ഏറ്റവും ഉചിതം.
സർക്കാർ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നില്ലല്ലോ അല്ലേ ഈ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട്?
എന്റെ അറിവിലില്ല. പിന്നെ ഒരു വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഓവർസീസ് വിസിറ്റർ ആവണം, സ്റ്റുഡന്റ് ആണെങ്കിൽ യൂഷ്വലി ഒരു ഡിക്ലറേഷൻ അവർ കൊടുത്തിട്ടുണ്ടാവണം. വന്നു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് കെയർ അവർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഡിക്ലറേഷൻ സാധാരണ ഉണ്ടാവും. പക്ഷേ ഇനിയിപ്പോൾ ഏതെങ്കിലും കണ്ടീഷൻ മാനസികമായിട്ടുള്ള കൺസിഡറേഷൻ എടുക്കുമോ, ഇനിയിപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിനുള്ള സാമ്പത്തികമായിട്ട് അത് മീറ്റ് ചെയ്യാനോ സാമ്പത്തിക കഴിവില്ലെങ്കിൽ സർക്കാർ അത് എന്ത് നടപടി എടുത്ത് തിരിച്ചു വാങ്ങും, ആ രീതിയിലൊന്നും ചിന്തിക്കാൻ ഉള്ള അവസരം സർക്കാരിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഹോപ്പ്ഫുള്ളി ആ സ്റ്റേജിൽ മാനസികമായിട്ടുള്ള കൺസിഡറേഷൻ എടുക്കും, നമ്മൾ വിശ്വസിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ആ വക തീരുമാനങ്ങൾ ഇതുവരെ എടുത്തതായിട്ട് എന്റെ അറിവില്ല.
ഓക്കെ. ഇനിയിപ്പോ ഡോക്ടർ, ഇപ്പോൾ മക്കളെ മറ്റും സന്ദർശിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കൾ, ഇവരിൽ പലർക്കും ഇപ്പോൾ യാത്രാവിലക്ക് ഉള്ളത് കൊണ്ട് തന്നെ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള ഒരു സാധ്യത ഇപ്പോഴില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവര് വരുന്ന ഒരു കാലാവധിയിലേക്കുള്ള മരുന്നുകൾ കൈവശം കരുതിക്കൊണ്ടായിരിക്കാം ഇവർ ഇവിടെ വരുന്നത്. അപ്പൊ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ വിസ തീരാറായതോടെ ഇവരുടെ കയ്യിലുള്ള മരുന്നും തീരാറായി എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ ജി പി ക്ലിനിക്കിൽ പോകണമെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഫേസ് ടു ഫേസ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നില്ല. പലർക്കും ഡയബറ്റീസ് അതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഡോക്ടർ നേരിട്ട് കാണേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?
ഇത് മനസ്സിലാക്കാവുന്ന ഒരു ഇഷ്യൂ ആണ്. അഗൈൻ ആദ്യം പറഞ്ഞത്, ഈ ഒരു അവസരത്തിൽ നമ്മൾ പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ സർവീസസ് ഓസ്ട്രേലിയയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ച് മോഡിഫൈഡ് ആയിരിക്കാം, സെൽവി പറഞ്ഞ മാതിരി ചിലപ്പം ടെലി ഹെൽത്ത് വഴിയായിരിക്കാം. പക്ഷേ ഫേസ് ടു ഫേസ് കൺസൾട്ടൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ജി പിസും ഡോക്ടർമാരും ആൾക്കാരെ നേരിട്ട് കാണുന്നുണ്ട്, പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഫാർമസീസിൽ റെഗുലർ മെഡിക്കേഷൻസ് ഡിസ്പെൻസ് ചെയ്യപ്പെടുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന മാതിരി അതുപോലെ തന്നെ അത് നടക്കുന്നുണ്ട്. മറ്റൊരു ഇഷ്യൂ വരാൻ പോകുന്നത് ഇതിന് ആര് പേ ചെയ്യും എന്നുള്ളതാണ്. അത് പ്രിസ്ക്രിപ്ഷൻ വാങ്ങുന്ന ഇൻഡിവിജ്വൽ ആണോ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണോ, അതോ ഓസ്ട്രേലിയൻ ടാക്സ് പേയർ ആണോ എന്നുള്ളത് അത് പേഴ്സണൽ സർക്കംസ്റ്റാൻസ് അനുസരിച്ചിരിക്കും. പക്ഷേ മരുന്ന് കിട്ടാതെ വരികയോ ഡോക്ടറെ കാണാൻ പറ്റാതിരിക്കുകയോ പ്രിസ്ക്രിപ്ഷൻ കിട്ടാതിരിക്കുകയോ ആ ഒരു അവസരം വരുന്നില്ല.
എന്നോട് പലരും പറയുന്ന ഒരു കാര്യം, അവർക്ക് ഡോക്ടറെ ജി പിയെ നേരിട്ട് പോയി കാണാനുള്ള ഒരു പേടി കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ക്ലിനിക്കിലേക്ക് പോകുന്നതിന്റെ ആ ഒരു ഭയം കൂടിയുണ്ട് മനസ്സിൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ മരുന്നും സ്റ്റോക്ക് ഇല്ല, തിരിച്ചു പോകാനും പറ്റുന്നില്ല, ഡോക്ടറെ കാണാനും പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇപ്പം അടുത്ത് ഒരു പുതിയ മെഡിക്കേറിന്റെ പുതിയ ഐറ്റം നമ്പേഴ്സ് വെച്ചതും ടെലിഹെൽത്ത് വഴി കൺസൾട്ടേഷൻ. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെ മുമ്പ് കണ്ടിരുന്ന പേഷ്യൻസിന് മാത്രമേ ഈ ടെലിഹെൽത്ത് വഴി കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ മൺഡേ മുതൽക്ക് എല്ലാ ജി പി എസിലും മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ടെലിഹെൽത്ത് വഴി കൺസൾട്ട് ചെയ്യാം, പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്.
ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അപ്പൊ പേരന്റിന്റെ കയ്യില് മരുന്ന് തീർന്നു പോയി, പക്ഷേ ഈ അതേ കോമ്പിനേഷനിലുള്ള മരുന്ന് ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥയിലിരിക്കുകയാണ് അവർ.
അങ്ങനത്തെ കേസുകൾ വരാം. കാരണം പല മരുന്ന് ഇപ്പൊ കോമ്പിനേഷൻ മെഡിക്കേഷൻസ് ആണെങ്കിൽ ഇപ്പൊ ഒരുപക്ഷെ ഇന്ത്യയിൽ ലഭിക്കുന്ന കോമ്പിനേഷൻ ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ ആ കോമ്പിനേഷൻ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ആ രണ്ട് മരുന്നുകൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റു മരുന്ന് ജി പിന്നോട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് നിർദ്ദേശിക്കാൻ പറ്റും.
അതുകൊണ്ട്
കറക്റ്റ് നേരിട്ട് പോകുകയോ അല്ലെങ്കിൽ ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ ടെലിഹെൽത്ത് വഴിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പൊ
അവർക്ക് ഒരാൾക്കും ചികിത്സ ലഭിക്കാതിരിക്കുകയോ അവരുടെ അവരുടെ കണ്ടീഷൻസ് മോശം ആവുകയോ ചെയ്യാനുള്ള അവസരം വരുന്നില്ല.
ഇപ്പൊ ഒരു ഒരു കാര്യം കൂടെ ഉള്ളത്, ഇനിയിപ്പോ ഡയബറ്റീസ് പേഷ്യൻസ് ഒരുപാട് പേര് ഉണ്ടാവും ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന മാതാപിതാക്കൾ തന്നെ. അപ്പൊ ഇവർക്ക് പ്രത്യേകിച്ച് ഇൻസുലിൻ ഒക്കെ എടുക്കേണ്ടവർക്കാണെങ്കിൽ ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അവർക്ക് തിരികെ പോകാനും പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അപ്പോ ഇവർക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ടെസ്റ്റുകൾ നടത്താനും ഇൻസുലിൻ എടുക്കാനും ഒക്കെ?
ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ജി പി സർവീസസ് ആണെങ്കിൽ ഈവൻ പെത്തോളജി സർവീസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ആ സർവീസസ് ഒക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അത് നിന്നിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മെഡിക്കേഷൻസ് അതേമാതിരി പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ച് കിട്ടുന്നതാണ്. കോസ്റ്റിന്റെ ഫാക്ടർ അത് ഇൻഡിവിജ്വൽ ലെവലിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ജി പി ആയിട്ട് സംസാരിച്ച് അഥവാ ഇൻസുലിൻ പകരം വേറെ ഏതെങ്കിലും മരുന്ന് അവരുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നുള്ളത് ജി പി ആയിട്ട് സംസാരിച്ച് അവരുടെ ബാക്കി ഹെൽത്ത് കണ്ടീഷൻസും കൂടി നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അല്ലാതെ മരുന്ന് കിട്ടാതിരിക്കുന്ന അവസരം ഇല്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ആ അതേ ഇൻസുലിൻ ബ്രാൻഡ് ആയിക്കോളണമെന്നില്ല, പക്ഷേ ഇവിടെ ഇൻസുലിൻ സ്റ്റിൽ അവൈലബിൾ ആയിരിക്കാം. അത് അവൈലബിൾ ആണ്, ഹെൽത്തിനെ എഫക്ട് ചെയ്യില്ല, ഇറ്റ് ഇസ് അവൈലബിൾ.
ഓക്കെ. എന്തായാലും ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ആനിൽ പാർമടത്തിൽ.
താങ്ക് യു. വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു, ഈ ഒരു സന്ദർഭത്തിൽ ആരും പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. അവരവരുടെ വേണ്ടത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക, അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, ബോത്ത് ഫിസിക്കലും ഇമോഷണലായിട്ടുള്ള ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ ഒരു അവസരത്തിൽ മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ കറന്റ് സിറ്റുവേഷൻ നോക്കുക. പിന്നെ പ്രത്യേകിച്ച് എന്ത് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയ അത് ഫോളോ ചെയ്യുക. സ്റ്റേ സേഫ്, പ്ലേ യുവർ പാർട്ട് ആൻഡ് സ്റ്റേ അറ്റ് ഹോം.
തീർച്ചയായിട്ടും.
താങ്ക് യു സൗദി.
എസ് ബി എസ് മലയാളം റേഡിയോയിലും ഓൺലൈനിലും മൊബൈൽ ഫോണിലും. ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.